പ്രവൃത്തികളുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നാം തുടരുകയാണ്. ഇത് 13-ാമത്തെ പാഠമാണ്. അപ്പസ്തല പ്രവൃത്തികൾ 21:17 മുതൽ 26:32 വരെയുള്ള ഭാഗം പഠന വിഷയമാക്കുന്നു. പ്രാർത്ഥനയോടുകൂടി പഠനത്തിൽ പങ്കെടുക്കാം. തൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം യെരുശലേമിൽ എത്തിയ പൗലോസ് ദൈവം ജാതികളുടെ ഇടയിൽ തങ്ങളെക്കൊണ്ട് ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോഴാണ് പ്രധാന അപ്പോസ്തലന്മാരിൽ ഒരുവനായ യാക്കോബ് മറ്റൊരു സുപ്രധാന വിഷയത്തിലേക്ക് പൗലോസിന്റെ ശ്രദ്ധ ക്ഷണിച്ചത്. പൗലോസ് ജാതികളുടെ ഇടയിലുള്ള യഹൂദന്മാരോട് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള പഴയ ആചാരങ്ങളൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് ഉപദേശിക്കുന്നതായി യെരുശലേമിലെ യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ധാരണ പരന്നിട്ടുണ്ടെന്നും ആ തെറ്റായ ധാരണ മാറ്റേണ്ടത് ആവശ്യമാണെന്നും യാക്കോബ് പൗലോസിനെ അറിയിച്ചു. ഇതിനായി യാക്കോബ് ഒരു പരിപാടി നിർദ്ദേശിച്ചു. നേർച്ചയുള്ള 4 പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ പൗലോസിനെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്താൽ തന്നെക്കുറിച്ച് കേട്ടത് ഉള്ളതല്ല എന്നും താൻ ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനാണെന്നും എല്ലാവരും അറിയുമെന്നായിരുന്നു യാക്കോബിൻ്റെ പരിപാടി. പൗലോസ് യാക്കോബിൻ്റെ ഉപദേശം പോലെ തന്നെ പ്രവർത്തിച്ചു. എന്നാൽ ശുദ്ധീകരണകാലമായിരുന്ന 7 ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്നുമെത്തിയ യഹൂദന്മാർ പൗലോസിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടിട്ട് പുരുഷാരത്തെ ഇളക്കി പൗലോസിനെ പിടിച്ചു. യവനന്മാരെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു എന്ന് വിളിച്ചുകൂവി. എഫേസ്യനായ പുറജാതിക്കാരൻ ത്രോഫിമോസിനെ പൗലോസിനോടുകൂടെ നഗരത്തിൽ കണ്ടിരുന്നതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കയറ്റിയെന്നും ജനം കരുതി. അവർ പൗലോസിനെ ദേവാലയത്തിൽ നിന്നും വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി കൊല്ലുവാൻ ശ്രമിച്ചു. യെരുശലേമൊക്കെയും കലക്കത്തിലായ വിവരമറിഞ്ഞ പട്ടാളത്തിൻ്റെ സഹസ്രാധിപൻ ക്ലൗദ്യോസ് ലൂസിയാസ് പട്ടാളവുമായി വന്ന് പൗലോസിനെ പിടിച്ച് 2 ചങ്ങല വെച്ച് ബന്ധിച്ചു. ബഹളത്തിൻ്റെ കാരണം മനസ്സിലാകാഞ്ഞതിനാൽ അവർ അവനെ കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കോട്ടയിൽ കടക്കാറായപ്പോൾ തനിക്ക് സംസാരിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് പൗലോസ് യവനഭാഷയിൽ ആവശ്യപ്പെട്ടു. യവനഭാഷ സംസാരിച്ചതിനാൽ താനൊരു ഈജിപ്തുകാരനെന്ന് സഹസ്രാധിപൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ കിലിക്കയിലെ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു താനെന്ന് വെളിപ്പെടുത്തിയപ്പോൾ സംസാരിപ്പാൻ അനുവാദം കൊടുത്തു. പൗലോസ് 2 ചങ്ങലയുടെ നടുവിൽ സഹസ്രാധിപന്റെ സാന്നിധ്യത്തിൽ പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് തന്നെ വധിക്കുവാൻ ശ്രമിക്കുന്ന ജനത്തോട് ആംഗ്യം കാട്ടി. അവർ മൗനമായപ്പോൾ എബ്രായ ഭാഷയിൽ അവരോട് സംസാരിച്ചു. 22:1 മുതൽ 21-ാം വാക്യം വരെയുള്ള ഭാഗത്ത് പൗലോസിൻ്റെ അനുഭവ സാക്ഷ്യ വാചകങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശനായ താൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതിനെ പറ്റിയും കർത്താവ് തൻ്റെ വേലയ്ക്കായി അവനെ വിളിച്ചതിനെ പറ്റിയും പ്രതിപാദിച്ചപ്പോൾ ഇങ്ങനെയുള്ളവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് ജനം നിലവിളിച്ച് പറഞ്ഞു. ഇപ്രകാരം അവർ ബഹളമുണ്ടാക്കുന്നതിൻ്റെ കാരണമറിയുവാനായി അവനെ ചമ്മട്ടികൊണ്ട് ചോദ്യം ചെയ്യണമെന്ന് സഹസ്രാധിപൻ കൽപ്പന കൊടുത്തു. റോമാ പൗരനായ മനുഷ്യനെ വിസ്താരം കഴിയാതെ ചമ്മട്ടികൊണ്ട് അടിക്കുന്നത് വിഹിതമല്ല എന്ന് പൗലോസ് പ്രസ്താവിച്ചപ്പോൾ അടിക്കുവാൻ ഭാവിച്ചവർ അവനെ വിട്ടുമാറി. അവൻ റോമാ പൗരനെന്നറിഞ്ഞപ്പോൾ സഹസ്രാധിപനും അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു. പിറ്റേ ദിവസം അവർ അവനെ ബന്ധനമഴിച്ച് സന്നിധി സംഘത്തിൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അവനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിൻ്റെ മുൻപാകെ നടന്നിരിക്കുന്നു. പൗലോസിൻ്റെ സംസാരത്തിൽ കോപിഷ്ഠനായ ന്യായാധിപ സംഘത്തിൻ്റെ തലവനായ മഹാപുരോഹിതൻ അനന്യാസ് തൻ്റെ അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായിക്ക് അടിക്കുവാൻ കൽപ്പിച്ചു. വെള്ളതേച്ച ചുവരെ എന്ന് വിളിച്ചുകൊണ്ട് പൗലോസ് അവനെ ശക്തമായ ഭാഷയിൽ ശകാരിച്ചു. യഹൂദന്മാർ ശവക്കല്ലറകളെ വെള്ളതേച്ച് സൂക്ഷിക്കാറുണ്ട്. പെട്ടെന്ന് ദൃഷ്ടിയിൽപ്പെടുവാനും അശ്രദ്ധമായി സ്പർശിച്ച് ആചാരപ്രകാരം ആരും അശുദ്ധരാകാതിരിക്കാനുമായാണ് അപ്രകാരം ചെയ്യുന്നത്. വെള്ളതേച്ച ചുവറെന്ന് വിളിക്കപ്പെടുന്നതിന് യോഗ്യത നേടിയ ഒരു വ്യക്തിയായിരുന്നു അനന്യാസ്. റോമാ ഗവൺമെൻറ് ഇടക്കാല പുരോഹിതനായി നിയമിച്ചിരുന്ന ഇവൻ അതിഭക്ഷണപ്രിയൻ, കള്ളൻ, പിടിച്ചുപറിക്കാരൻ എന്നീ നിലകളിൽ കുപ്രസിദ്ധനായിരുന്നു. ന്യായാധിപ സംഘത്തിൽ ഒരു പക്ഷം സദൂക്യരും ഒരു പക്ഷം പരീശരും ആകുന്നുവെന്ന് പൗലോസ് അറിഞ്ഞു. താനൊരു പരീശനാണെന്നും മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസത്താലാണ് താൻ വിസ്താരത്തിലായിരിക്കുന്നതെന്നും പ്രസ്താവിച്ചു. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത സദൂക്യരും വിശ്വസിക്കുന്ന പരീശന്മാരും തമ്മിൽ ഇടയുവാൻ പൗലോസിന്റെ പ്രസ്താവന കാരണമായി തീർന്നു. സന്നിധി സംഘത്തിലെ പരീശപക്ഷത്തുള്ളവരിൽ ചിലർ എഴുന്നേറ്റ് പൗലോസിന് വേണ്ടി വാദിച്ചു. ഇങ്ങനെ ഇവർ തമ്മിലിടഞ്ഞ് സംഘം ഛിദ്രിച്ചു. അവരുടെ ഇടയിൽ നിന്നും സഹസ്രാധിപൻ പൗലോസിനെ സുരക്ഷിതമായി കോട്ടയിലെത്തിച്ചു. രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ നിന്നുകൊണ്ട്, ധൈര്യമായിരിക്ക, എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം രാവിലെ ചില യഹൂദന്മാർ തമ്മിൽ യോജിക്കുകയും പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഏതെങ്കിലും ഒരു വ്യക്തി മതത്തിനും ജീവനും ഭീഷണിയായിത്തീരുന്നെങ്കിൽ അയാളെ കൊല്ലുന്നത് ന്യായമാണെന്ന് അക്കാലത്ത് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ളവരെ വധിക്കുവാൻ ചിലർ ശപഥം ചെയ്ത് ഇറങ്ങുമായിരുന്നു. ലക്ഷ്യം നേടാതെ അവർ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. ദൈവത്തിന് പ്രസാദമായി അർപ്പിക്കുന്ന ഒരു ഉപവാസമായി അവർ അതിനെ കരുതിയിരുന്നു. ചെറം എന്ന പേരിൽ ഈ ശപഥം അറിയപ്പെട്ടിരുന്നു. പൗലോസിന്റെ പേരിൽ ശപഥം ചെയ്തവർ 40-ൽ പേർ ആയിരുന്നു. വളരെ ഗൂഢമായി പൗലോസിനെ വധിക്കുവാനുള്ള ആലോചന അറിഞ്ഞ പൗലോസിന്റെ പെങ്ങളുടെ മകൻ കോട്ടയിൽ കടന്ന് പൗലോസിനെയും പിന്നീട് സഹസ്രാധിപനെയും വിവരം അറിയിച്ചു. അന്ന് രാത്രി തന്നെ പൗലോസിനെ ഒരു കത്തുമായി ഗവർണറായിരിക്കുന്ന ഫേലിക്സിന്റെ അടുത്തേക്ക്, അതായത് കൈസരിയിലേക്ക് അയച്ചു. 200 കാലാളുകളുടെയും 70 കുതിരച്ചേവകരുടെയും 200 കുന്തക്കാരുടെയും അകമ്പടിയോടുകൂടിയാണ് പൗലോസ് യാത്രയായത്. കൽപ്പനപ്രകാരം പടയാളികൾ പൗലോസിനെ യെരുശലേമിൽ നിന്നും 40 മൈൽ അകലെയുള്ള അന്തിപത്രീസിൽ എത്തിച്ചു. പിറ്റേന്നാൾ 26 മൈൽ യാത്ര ചെയ്ത് കൈസരിയിലെത്തി എഴുത്തു കൊടുത്ത് പൗലോസിനെ ഗവർണറുടെ മുൻപിൽ നിർത്തി. ആ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്നറിഞ്ഞ് പട്ടാളവുമായി നേരിട്ട് ചെന്ന് വിടുവിച്ചു എന്നും അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും കാണുന്നില്ല എന്നുമാണ് കത്തിൽ എഴുതിയിരുന്നത്. ഗവർണർ കത്ത് വായിച്ച ശേഷം വാദികളും കൂടെ എത്തിയ ശേഷം വിസ്തരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ ഹേരോദാവിന്റെ ആസ്ഥാനത്ത് കാത്തുകൊള്ളുവാൻ കൽപ്പന കൊടുത്തു. 5 നാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തെർത്തുല്ലോസിനോടും കൂടെ പൗലോസിനെതിരെ അന്യായം ബോധിപ്പിക്കുവാൻ കൈസരിയിൽ എത്തി. യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കി, നസറായ മതം പ്രചരിപ്പിച്ചു, ദേവാലയം അശുദ്ധമാക്കി തുടങ്ങിയ കുറ്റങ്ങൾ അവർ അവന്റെ മേൽ ആരോപിച്ചു. ദേശാധിപതിയിൽ നിന്നും അനുവാദം ലഭിച്ചപ്പോൾ പൗലോസ് ഈ ആരോപണങ്ങൾക്കെതിരായി സംസാരിച്ചു. താൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് 12 നാളുകളിൽ അധികം ആയിട്ടില്ലാത്തതിനാൽ താൻ യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കി എന്നതിന് തെളിവ് നൽകുവാൻ ആർക്കും കഴിയുകയില്ല എന്നും യഹൂദന്മാരുടെ മതവിശ്വാസം തനിക്കുണ്ടെന്നും ശുദ്ധീകരണത്തോടുകൂടിയാണ് താൻ ദേവാലയത്തിൽ ചെന്നതെന്നും പറഞ്ഞുകൊണ്ട് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ കാര്യം തീർച്ചപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ തടവിൽ പാർപ്പിക്കുവാൻ ഫേലിക്സ് ആജ്ഞ കൊടുത്തു. തടവിലായിരിക്കുമ്പോൾ അവനോട് ദയ കാണിക്കുവാനും അവൻ്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിലക്കാതിരിപ്പാനും കൽപ്പന കൊടുത്തു. പൗലോസ് 2 വർഷത്തോളം കൈസരിയിലെ കാരാഗ്രഹത്തിൽ കിടന്നു. ഈ കാലഘട്ടത്തിൽ ഫേലിക്സ് യഹൂദാസ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്ന് പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗം കേട്ടു. നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പൗലോസ് അവന് ദ്രവ്യം കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു പലപ്പോഴും അവനെ തൻ്റെ അടുത്ത് വരുത്തിയതും സംഭാഷിച്ചു പോന്നതും. ഫേലിക്സിൻ്റെ യഥാർത്ഥ പേര് അന്തോണിയോസ് ക്ലൗദ്യോസ് എന്നായിരുന്നു. AD 41 മുതൽ 54 വരെ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ക്ലൗദ്യോസ് ഇയാൾക്ക് ഫേലിക്സ് എന്ന് പേര് നൽകി AD 53 യഹൂദായുടെ ദേശാധിപതിയായി നിയമിക്കുകയായിരുന്നു. കഴിവുകെട്ട ഭരണാധികാരിയായ ഇയാൾ ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും ജഡമോഹത്തിൻ്റെയും പര്യായമായിരുന്നുവെന്ന് യഹൂദ ചരിത്രകാരന്മാർ പറയുന്നു. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ലൂക്കോസ് നൽകുന്ന വിവരണത്തിൽ നിന്നും നമുക്കത് തന്നെ മനസ്സിലാക്കാം. ഫേലിക്സ് 3 വിവാഹം കഴിച്ചിരുന്നു. ഹേരോദ് അഗ്രിപ്പാവ് നാവൻ്റെ പുത്രിയായ ദ്രുസില്ലായെ അവളുടെ യഥാർത്ഥ ഭർത്താവായ എമേസയിലെ രാജാവായ അസീസിൽ നിന്നും വേർപെടുത്തിയാണ് തൻ്റെ ഭാര്യയാക്കിയത്. പൗലോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഭയപരവശനായതിൻ്റെ കാരണം ഇവൻ്റെ ദുഷിച്ച ജീവിതമായിരുന്നു. തൻ്റെ ദുർഭരണ നിമിത്തം റോമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനായി പൗലോസിനെ തടവുകാരനായി വിട്ടിട്ടു പോയി. ഗവർണർ സ്ഥാനം നഷ്ടമായ ഇയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുവെങ്കിലും സഹോദരനായ പല്ലാസിൻ്റെ സ്വാധീനത്താൽ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. ഫേലിക്സിന് ശേഷം പോർക്കിയോസ് ഫെസ്തോസ് യഹൂദയുടെ ഗവർണറായി നിയമിക്കപ്പെട്ടു. സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു ഫെസ്തോസ്. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിവുള്ളവനായിരുന്ന ഇയാൾക്ക് കേവലം 2 വർഷം മാത്രമേ ഭരണം നടത്തുവാൻ കഴിഞ്ഞുള്ളൂ. ഫെസ്തോസ് കൈസരിയിൽ വന്ന് 3 നാൾ കഴിഞ്ഞ ശേഷം യെരുശലേമിലേക്ക് പോയി. അവിടെ വെച്ച് മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിനെതിരെയുള്ള അന്യായം അവൻ്റെ സന്നിധിയിൽ ബോധിപ്പിച്ചു. പതിയിരിപ്പിലൂടെ പൗലോസിനെ വധിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അവർ പൗലോസിനെ യെരുശലേമിലേക്ക് വിസ്തരിക്കുവാനായി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഫെസ്തോസ് അതിനോട് യോജിക്കാതെ അവർ കൈസരിയിലെത്തി അന്യായം ബോധിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തു. പിന്നീട് യെരുശലേമിൽ നിന്നും എത്തിയ യഹൂദന്മാർ പൗലോസിൻ്റെ നേരെയുള്ള കഠിനമായ കുറ്റം പലതും ബോധിപ്പിച്ചു. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടോ കൈസരോടോ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പൗലോസ് പ്രതിപാദിച്ചതിനാൽ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പൗലോസ് കൈസറെ അഭയം ചൊല്ലിയതിനാൽ അവനെ റോമിലേക്ക് അയക്കുവാൻ തീരുമാനമെടുത്തു. അഗ്രിപ്പ രാജാവ് തൻ്റെ സഹോദരിയായ ബെർണിക്കായുമൊത്ത് ഗവർണറായ ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാനായി കൈസരിയിൽ എത്തി. പൗലോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഫെസ്തോസ് രാജാവിനോട് വിവരിച്ചു പറഞ്ഞു. പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. തൻ്റെ കാര്യങ്ങൾ പറയുവാൻ രാജാവ് പൗലോസിന് അനുവാദം നൽകി. പൗലോസ് അഗ്രിപ്പ രാജാവിൻ്റെ മുൻപാകെ തനിക്കുണ്ടായ അനുഭവങ്ങളും സുവിശേഷ സത്യവും വെളിപ്പെടുത്തി. 26:2 മുതൽ 23 വരെയുള്ള ഭാഗത്ത് അത് വായിക്കുവാൻ കഴിയുന്നു. തനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദാദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചുവെന്നും അത് നിമിത്തമാണ് യഹൂദന്മാർ തന്നെ ദേവാലയത്തിൽ വെച്ച് പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചതെന്നും പൗലോസ് രാജാവിനെ ബോധിപ്പിച്ചു. പൗലോസിൻ്റെ പ്രതിവാദത്തിൻ്റെ അന്ത്യത്തിൽ ഫെസ്തോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പൗലോസെ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ പൗലോസ് തന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് അഗ്രിപ്പ രാജാവ് ആരോപിച്ചു. അതിന് പൗലോസ് തൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടോ അധികം കൊണ്ടോ ആകട്ടെ താൻ ധരിച്ചിരിക്കുന്ന ചങ്ങല ഒഴികെ തന്നെ പോലെ ആകണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നുവെന്ന് മറുപടി പറഞ്ഞു. ക്രിസ്തു നിമിത്തം തനിക്ക് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് തൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും കടന്നു വരയണമെന്നുള്ള വലിയ ആഗ്രഹം ഉൾക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് തൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നു. രാജാവിനോ ദേശാധിപതിക്കോ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആർക്കും തന്നെയോ പൗലോസിൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കൈസരെ അഭയം ചൊല്ലിയിരുന്നതിനാൽ അവർക്ക് അവനെ വിട്ടയപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർക്ക് പൗലോസിനെ റോമിലേക്ക് അയക്കുവാൻ തീരുമാനിക്കേണ്ടതായി വന്നു. റോമിൽ പൗലോസ് കർത്താവിൻ്റെ സാക്ഷിയാകുക എന്നുള്ളത് വലിയ ദൈവിക പദ്ധതിയായിരുന്നു. ബന്ധനത്തിലായിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ കർത്താവ് അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് മുന്നറിയിച്ച വചനം ഇവിടെ നിറവേറുകയായിരുന്നു. റോമിലേക്കുള്ള യാത്രയിൽ താനും തന്നോടൊപ്പം സഞ്ചരിച്ചിരുന്ന 275 പേരും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളിൽ ദൈവം വിടുതൽ നൽകിക്കൊണ്ട് തൻ്റെ ദാസനെ എപ്രകാരം മാനിച്ചു എന്നും റോമിൽ അദ്ദേഹം എപ്രകാരം കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നു എന്നും നമുക്ക് അടുത്ത പാഠത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.